എല്ലാവരും പറയുന്നത് ദൈവം സംസാരിച്ചു, ദൈവം വെളിപ്പെട്ടു എന്നൊക്കെയാണ്. ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാത്തതിനാൽ എത്രയെത്ര കുടുംബങ്ങളിലാണ് അസ്വസ്ഥത എന്നോർക്കണം. ഓർക്കുക, ദൈവാത്മാവിന്റെ പ്രവർത്തനമാകുന്നു എങ്കിൽ അടിസ്ഥാനപരമായി ഏറ്റവും കുറഞ്ഞത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ആ പ്രവർത്തനത്താൽ ക്രിസ്തുയേശുവിൻ്റെ നാമം മഹിമപ്പെടും. രണ്ട്, അതിൻ്റെ ഉപഭോക്താക്കളായ ദൈവമക്കൾക്ക് ആത്മീയ വർധനയുണ്ടാകും. ഇത് രണ്ടും സംഭവിക്കാത്ത പ്രവർത്തനങ്ങളെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് വിളിക്കുവാൻ സാധ്യമല്ല. മനസ്സിലായല്ലോ? ആർക്കെങ്കിലും മാനസികമായി ഒരു സംതൃപ്തി മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമായിരിക്കുകയില്ല. ഇയ്യോബിൻ്റെ സ്നേഹിതരിൽ ഒരാൾ ദൈവം തന്നോട് നേരിട്ട് സംസാരിച്ചതാണ് താൻ അറിയിക്കുന്നതെന്ന് പറഞ്ഞു വന്നിരിക്കുന്നതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കാണുവാൻ ആരംഭിച്ചത്. എലീഫസ് അവൻ്റെ വാക്കുകൾ കോരിത്തരിപ്പിക്കുന്നതാണ്. അവൻ്റെ ദർശനത്തെക്കുറിച്ചുള്ള വിവരണം ഏതൊരു വ്യക്തിയെയും ആകർഷിക്കുന്ന വിധത്തിലായിരുന്നു. നാം ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വരെ കണ്ടിരുന്നല്ലോ. 8-ാം വാക്യം ഞാൻ വീണ്ടും ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അതുതന്നെ കൊയ്യുന്നു. വളരെയധികം ഉയർന്ന ഒരു പീഠത്തിൽ നിന്നുകൊണ്ടാണ് എലീഫസ് ഇത് സംസാരിക്കുന്നത്. അവൻ ഇത് പറയുമ്പോൾ ഇയ്യോബിനെ താഴ്ത്തി, അതെ, വളരെ താഴെയാണ് അവൻ കാണുന്നത്. ഇയ്യോബ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത എന്തോ അവൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിപ്പുണ്ട് എന്ന് എലീഫസ് തറപ്പിച്ച് പറയും. ഇയ്യോബ് വിതച്ചതൊക്കെ കൊയ്യുക മാത്രമാണെന്ന് എലീഫസ് പറയുന്നു. അപ്പോൾ അനുഭവം എപ്പോഴും ശരിയാകണമെന്നില്ല, ഇല്ലേ? മറ്റുള്ളവരുടെ മേൽ നമ്മുടെ തോന്നലുകളുടെ വെളിച്ചത്തിൽ കുറ്റാരോപണം നടത്തുന്നത് നിശ്ചയമായും തെറ്റാണ്, നീചമാണ്. 9-ാം വാക്യം, ദൈവത്തിൻ്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു, അവൻ്റെ കോപത്തിൻ്റെ ഊത്തിനാൽ മുടിഞ്ഞുപോകുന്നു. ഈ മനുഷ്യൻ തെറ്റാണ്. ദൈവം തൻ്റെ മക്കളെ ശിക്ഷണത്തിൽ വളർത്തുന്നു, എന്നാൽ അവൻ ഒരിക്കലും അവരെ നശിപ്പിക്കുന്നില്ല. നമ്മിൽ പലരും ഉപദേശങ്ങൾ നൽകുന്നത് പോലെയാണ് എലീഫസും ഇവിടെ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഒരാൾ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വളരെ നല്ല ഭാഷയിൽ, മനോഹരമായ വാക്കുകളിൽ നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ നാം പറയുന്നത് ഒരുപക്ഷെ ശരിയാകുകയില്ല. വാക്കുകൾക്ക് പഞ്ഞമില്ലെങ്കിൽ എന്തും പറഞ്ഞ് ഫലിപ്പിക്കാമെന്നാണ് പലരും ചിന്തിക്കുന്നത്. എലീഫസ് ആ ചിന്തയുടെ ഒരു നല്ല ഉദാഹരണമാണ്. 10-ാം 11-ാം വാക്യങ്ങൾ, സിംഹത്തിൻ്റെ ഗർജനവും കേസരിയുടെ നാദവും ബാലസിംഹങ്ങളുടെ ദന്തങ്ങളും അറ്റുപോയി. സിംഹം ഇരയില്ലായികയാൽ നശിക്കുന്നു, സിംഹിയുടെ കുട്ടികൾ ചിതറിപ്പോകുന്നു. കഷ്ടത വിതയ്ക്കുന്നവർ ദുഷ്ടത തന്നെ കൊയ്യുവാൻ പോകുന്നെന്നും പല്ലൊടിഞ്ഞുപോയ ബാലസിംഹം പോലെ അവർ നശിക്കുമെന്നും ഇരയെ കൂട്ടിവെക്കുവാൻ കഴിയാത്ത സിംഹം പോലെ തീർന്നുപോകുമെന്നും എലീഫസ് അലങ്കാര ഭാഷയിൽ പറയുന്നു. തുടർന്ന് എലീഫസ് പറയുന്നത്, ഇത് അവൻ്റെ മേൽ വ്യക്തമായി കാണിച്ചു കൊടുത്തതാണ് പോൽ, കാരണം അവനൊരു ദർശനമുണ്ടായി എന്ന്. അവൻ തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ വാസ്തവത്തിൽ നാം കോരിത്തരിച്ചു പോകും. എലീഫസിൻ്റെ ഭാഷയിൽ രോമഹർഷം ഭവിക്കും. 12-ാം വാക്യം നോക്കിക്കേ, എൻ്റെ അടുക്കൽ ഒരു ഗൂഢവചനമെത്തി, അതിൻ്റെ മന്ദസ്വരം എൻ്റെ ചെവിയിൽ കടന്നു. അല്പം കൂടി അടുത്ത് നിന്ന് കേൾക്കൂ. സംഭവിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു കേട്ടാലും പറയുന്നതൊന്നും വിടരുത്. 13-ാം 14-ാം വാക്യങ്ങൾ, മനുഷ്യർക്ക് ഗാഢനിദ്ര പിടിക്കുന്ന നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി. ഇതേതോ നിഗൂഢതയായി തോന്നുന്നില്ലേ? രക്തം കട്ട പിടിപ്പിക്കുന്ന ദർശനങ്ങളില്ലേ? ദർശനം ഇരുട്ടിൽ, അതെ, രാത്രിയിലാകുന്നു സംഭവിച്ചത്. 15-ാം 16-ാം വാക്യങ്ങൾ, ഒരാത്മാവെൻ്റെ മുഖത്തിനെതിരെ കടന്നു, എൻ്റെ ദേഹത്തിന് രോമഹർഷം ഭവിച്ചു, ഒരു പ്രതിമ എൻ്റെ കണ്ണിനെതിരെ നിന്നു, എങ്കിലും അതിൻ്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല, മന്ദമായൊരു സ്വരം ഞാൻ കേട്ടതെന്തെന്നാൽ. ഹോ, എന്തൊരു ദർശനമില്ലേ? ഇത് കേട്ടാൽ തന്നെ തണുത്തുപോകും. എലീഫസ് വാക്കുകൾ കൊണ്ട് അങ്ങനെ പണിതുയർത്തുകയാണ്. കേട്ടിട്ട് ഭയം തോന്നുന്നു, പേടിപ്പിക്കുന്നത് തന്നെ. ഇതിനു മുൻപ് ആരും കേട്ടിട്ടില്ലാത്ത എന്തോ ആകുന്നു എലീഫസ് പറയുവാൻ പോകുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനു മുൻപ് ആരും അറിഞ്ഞിട്ടുള്ള കാര്യമല്ല, കാരണം ഇദ്ദേഹത്തിന് പ്രത്യേക ദർശനത്തിലൂടെ ഇറക്കിക്കൊടുത്തതല്ലേ. അവൻ അതൊക്കെ വ്യക്തമായി കണ്ടു എന്നാണ് പറഞ്ഞത്. അവനൊരു ദർശനമുണ്ടായി, അതുണ്ടായപ്പോൾ ഇരുട്ടായിരുന്നു, ഒരാത്മാവ് അവൻ്റെ മുഖത്തിനെതിരെ കടന്നു. എന്താണ് ഈ പുത്തൻ വാർത്ത? ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ദർശനം. 17-ാം വാക്യം, മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ? നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ? ചേട്ടാ, ഇത് പറയുവാനാണോ ഇത്രയും വലിയ മുഖവുര നൽകിയത്? നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ നിരാശപ്പെട്ടു പോയി കേട്ടോ. ഏതോ വലിയ കാര്യം പറയുന്നത് കേൾക്കുവാൻ നാമെല്ലാം ചെവിയും കുറുപ്പിച്ചിരിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് കേട്ടില്ലേ? ഒരു മനുഷ്യനെ ഈ മുകളിൽ പറഞ്ഞതുപോലെയൊക്കെയുള്ള അനുഭവങ്ങൾ ദർശനങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ മഹത്തായ, അതെ, നാം ഒന്നും ഇതിനു മുൻപ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത എന്തെങ്കിലും മർമ്മവുമായി വരേണ്ടതിന് പകരം ഇത് കേട്ടില്ലേ? ദൈവത്തെപ്പോലും അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ളൊരു സംസാരം. ഇതിനകത്ത് എന്താണ് പുതുമ? ഇത്രയും ഒന്നുമില്ലാത്ത ഒരു കാര്യം അവതരിപ്പിക്കുവാൻ അവൻ അല്പം കൂടി അങ്ങ് ഊതി വീർപ്പിച്ചു എന്ന് മാത്രമല്ലേ? ഇത് പണ്ടൊരു മലഗർഭം ധരിച്ച് നോവ് കിട്ടി ഒരു ചുണ്ടലിയെ പ്രസവിച്ചെന്ന് പറഞ്ഞതുപോലെയാണ്. അതത്ര എലീഫസ് ചെയ്തത്. അവൻ വലിയ നാവോടുകൂടി പറഞ്ഞ വാക്കുകൾ കേട്ടാൽ തോന്നും അവൻ ഏതോ വലിയ പ്രസ്താവന ഇറക്കുവാൻ പോവുകയാണ് എന്ന്, ഏതോ പുതിയ സത്യം അവതരിപ്പിക്കുവാൻ പോവുകയാണെന്ന്. അവൻ പറഞ്ഞ കാര്യം ഇതാണ്: മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ? ഒരിക്കലുമില്ല. നമ്മൾ എല്ലാവർക്കും അതറിയാം. അത് മനസ്സിലാക്കുവാൻ നമുക്കൊരു ദർശനമോ പേടിപ്പെടുത്തുന്ന ഒരു രാത്രി സ്വപ്നമോ ഒന്നും ആവശ്യമില്ല. യുക്തിയുക്തമായി ഒന്ന് ചിന്തിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു രാത്രിയിലെ ഉറക്കം കളഞ്ഞ് ഇതുപോലൊരു പഴകിയ എല്ലാവർക്കും വ്യക്തമായ ഒരു സംഗതി വെളിപ്പെടുത്തുന്നതിൽ യാതൊരു യുക്തിയും ഞാൻ കാണുന്നില്ല. ഇത് വാസ്തവത്തിൽ പുതുമ ഒന്നുമില്ല. എന്നിട്ടും ഇതാണ് അനുഭവത്തിൻ്റെ ശബ്ദം. ഇതുപോലുള്ള ഗംഭീര ദർശനങ്ങളുമായി ഇന്ന് അനേകരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർ പറയുന്നത് അനുഭവത്തിൻ്റെ ശബ്ദമാകുന്നു അതെന്നത്രേ. എന്നാൽ എന്താണ് അതിൽ ആത്മീയ വർധന വരുത്തുന്നതായിട്ടുള്ളത്? ഏതെങ്കിലും പുതിയ സത്യം അതിലുണ്ടോ? കുറേ നാളുകൾക്ക് മുൻപ് ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു പ്രവാചകനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. അയാൾ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, രണ്ട് മക്കളല്ലേ, ഒന്നാണും ഒന്ന് പെണ്ണും അല്ലേ? ശരിയാ. എന്നിട്ട് അയാൾ കൂട്ടിച്ചേർത്തു, എന്നോടാരും പറഞ്ഞിട്ടല്ല എന്ന്. പറഞ്ഞാൽ ദൈവാത്മാവ് വെളിപ്പെടുത്തിയതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കോണം. അത് ദൈവാത്മാവ് വെളിപ്പെടുത്തേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? ദൈവത്തെ അധിക്ഷേപിക്കുകയല്ലേ ഇങ്ങനെ പറയുന്നതിലൂടെ? അതുകൊണ്ട് ആർക്കാണ് ആത്മീയ വർധന ഉണ്ടായത്? എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ഇത് വലിയ കാര്യത്തോടെ കാണുന്നുണ്ടാകും. എന്നാൽ കബളിപ്പിക്കപ്പെടരുതെന്ന് മാത്രം. ഇന്ന് ഒട്ടനേകം പ്രവാചകന്മാരുടെ ദർശനങ്ങളും ഭവനങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുവാനും സഭകൾ തമ്മിൽ ഭിന്നിപ്പിക്കുവാനുമേ ഉതകുന്നുള്ളൂ. വേറെ ചിലർ പറയുന്നത് യാതൊരു പ്രയോജനവും ഇല്ലാത്തവയാണ്. നിങ്ങൾ പറയുന്നത് കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുമോ? കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ആത്മീയ വർധനയുണ്ടാകുമോ? നിങ്ങൾ ആരോ വലിയ ദൈവഭക്തനാകുന്നു എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുകയല്ലാതെ എന്തെങ്കിലും കാര്യം സാധിക്കുമോ? എലീഫസ് ഇയ്യോബിന് യാതൊരു വിധത്തിലുമുള്ള സഹായമായിരുന്നില്ല. എലീഫസുമാരെ നാം വളരെയേറെ ശ്രദ്ധിക്കണം. ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു വരും, എല്ലാം തെറ്റിക്കും. എലീഫസും ഈ മറ്റ് സ്നേഹിതന്മാരും പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. അവർ പറയുന്നതിൽ കാര്യമുണ്ടായിരിക്കും. എന്നാൽ ഞാൻ അർത്ഥമാക്കിയത് അവർ ഇയ്യോബിനെ ഒരു വിധത്തിലും സഹായിക്കുന്നില്ല എന്നാണ്. അടുത്ത രണ്ട് വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാലും, 18-19. ഇതാ, സ്വദാസന്മാരിലും അവന് വിശ്വാസമില്ല, തൻ്റെ ദൂതന്മാരിലും അവൻ കുറ്റമാരോപിക്കുന്നു. പൊടിയിൽ നിന്നുദ്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞു പോകുന്നവരിൽ എത്രയധികം. ദൈവത്തിൻ്റെ ദൂതന്മാർ പോലും ഭോഷത്വമായി പ്രവർത്തിക്കുന്നു എന്ന്. എങ്കിൽ പിന്നെ മൺപുരകളിൽ താമസിക്കുന്ന നാം എത്രയധികം ഭോഷത്വമായി പ്രവർത്തിക്കാം? ഈ പറഞ്ഞതിനേക്കാൾ നല്ലൊരു വിശദീകരണം നമ്മുടെ ശരീരത്തെക്കുറിച്ച് നൽകുക പ്രയാസമാണ്. നാം മൺപുരകളിലാണ് പാർക്കുന്നത്. 2 കൊരിന്ത്യർ 5 നമ്മുടെ ശരീരത്തെ ഒരു കൂടാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാറ്റടിച്ച് തകർത്ത് കളയുവാൻ കഴിയുന്ന ബലഹീനമായ ചെറിയൊരു കൂടാരം. നാം മൺപുരകളിലാണ് പാർക്കുന്നത്. അധികം താമസിക്കാതെ നമ്മുടെ വീടുകൾ നമ്മുടെ മേൽ തന്നെ വീഴും. 20-21. ഉഷസ്സിനും സന്ധ്യയ്ക്കും മധ്യേ അവർ തകർന്നു പോകുന്നു. ആരും ഗണ്യമാക്കാതെ അവർ എന്നേക്കും നശിക്കുന്നു. അവരുടെ കൂടാരക്കയറ് അറ്റുപോയിട്ട് അവർ ജ്ഞാനഹീനരായി മരിക്കുന്നില്ലയോ? നമ്മുടെ ശരീരങ്ങൾ എത്ര ബലമുള്ളതാണെങ്കിലും എത്ര സുന്ദരമാണെങ്കിലും സാരമില്ല, അവയ്ക്ക് അല്പായുസ് മാത്രമാണ്. ശ്രദ്ധേയമായ സത്യങ്ങളാണ് എലീഫസ് പറയുന്നത്. അതും എത്ര പ്രാചീന കാലത്ത്. എന്നാൽ അവ ഇയ്യോബിനെ സഹായിക്കുന്നതായിരുന്നില്ല. ഓരോ സത്യങ്ങൾ ഇങ്ങനെ പറയുവാൻ എളുപ്പമാണ്. എന്നാൽ അവ പ്രായോഗികമാണോ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നവയാണോ എന്നുള്ളതാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു സത്യം അല്ല നമുക്ക് ആവശ്യം, പിന്നെയോ നമ്മുടെ ആവശ്യത്തെ കണ്ടുമുട്ടുന്ന സത്യം. ദൈവവചനം പറയുന്ന ഓരോരുത്തരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സ്നേഹിതന്മാരെല്ലാം തന്നെ ഏതാനും സത്യങ്ങളാണ് പറയുന്നത്, ചില ആശ്ചര്യകരമായ കാര്യങ്ങൾ. ഇത് വായിക്കുന്നത് എനിക്കിഷ്ടമാണ്, നിങ്ങൾക്കും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്നാൽ ഇത് ഇയ്യോബിൻ്റെ ആവശ്യത്തിന് ഉതകുന്നതല്ല. ഈ മനുഷ്യരെ നിർത്തിയിട്ട് ഇനിയും നിങ്ങൾ ഇതുപോലെ സംസാരിക്കരുത്, കാരണം നിങ്ങൾ തെറ്റായ വഴിയിലാണ് മുൻപോട്ട് പോകുന്നത്, നിങ്ങൾ പറയുന്നത് ഈ മനുഷ്യനെ ഒരു വിധത്തിലും സഹായിക്കുന്നതല്ല എന്ന് പറയുവാൻ തോന്നിപ്പോകും. ഏതായാലും നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അവിടെ എന്താണ് എലീഫസ് തുടർന്ന് പറയുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ? നീ വിശുദ്ധന്മാരിൽ ആരെ ശരണം പ്രാപിക്കും? ഇന്നും ഇതൊരു നല്ല ചോദ്യം തന്നെയാണ്. സഹായത്തിനായി നീ ആരുടെ അടുത്തേക്ക് തിരിയും? വിശുദ്ധന്മാർക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുകയില്ല. ഇയ്യോബിൻ്റെ സമയമായപ്പോഴേക്കും കുലപതിമാർ, അതെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ പോയിരുന്നിരിക്കും. ഒരുപക്ഷെ അബ്രഹാമും ഇസഹാക്കും മരിച്ചു പോയിരുന്നിരിക്കും, യാക്കോബ് ജീവിക്കുന്നുണ്ടായിരുന്നിരിക്കാം, നമുക്കറിയില്ല. അബ്രഹാമിന് സഹായിക്കുവാൻ കഴിയുമായിരുന്നില്ല, ഇസഹാക്കിന് സഹായിക്കുവാൻ കഴിയുമായിരുന്നില്ല, പണ്ട് ജീവിച്ചിരുന്ന ആർക്കും തന്നെ സഹായിക്കുവാൻ കഴിയുമായിരുന്നില്ല. അതെ സുഹൃത്തെ, ഏതൊരു വിശുദ്ധൻ്റെ അടുത്തേക്കാണ് താങ്കൾ തിരിയുന്നത്? 2-3 വാക്യങ്ങൾ, നീരസം ഭോഷനെ കൊല്ലുന്നു, ഈർഷ്യ മൂഢനെ ഹിംസിക്കുന്നു, മൂഢൻ വേരൂന്നത് ഞാൻ കണ്ടു, ക്ഷണത്തിൽ അവൻ്റെ പാർപ്പിടത്തെ ശപിച്ചു. ഭോഷനും ദുഷ്ടനും അഭിവൃദ്ധി പ്രാപിക്കുന്നത് താൻ കണ്ടു എന്നാണ് എലീഫസ് പറയുന്നത്. എന്നാൽ ഒടുവിൽ അവർ തകർന്നു പോകുന്നത് നാം കാണുന്നു. അത് വാസ്തവമാണല്ലേ? ദുഷ്ടന്മാരുടെ സമൃദ്ധി കണ്ടിട്ട് അസ്വസ്ഥനായി തീർന്ന ദാവീദ് എഴുതി, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല. ദൈവഭക്തന്മാരായ മനുഷ്യർ കഷ്ടമനുഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദുഷ്ടന്മാർ അഭിവൃദ്ധിപ്പെടുന്നതെന്ന് ദാവീദ് ആശ്ചര്യപ്പെടുന്നു. അവൻ അത് ശ്രദ്ധിച്ചു. ഒടുവിൽ ദൈവം ദുഷ്ടനെ താഴ്ത്തിക്കളയുന്നത് ദാവീദ് കണ്ടു. സംഗീതക്കാരനായ ആസാഫിൻ്റെ പ്രശ്നവും ഇതായിരുന്നല്ലോ. 73-ാം സങ്കീർത്തനത്തിൽ നാം അത് കാണും. എന്നാൽ ദൈവസന്നിധിയിൽ ചെന്ന ആസാഫിൻ്റെ സംശയത്തിന് നിവാരണമുണ്ടായി എന്ന് നാം കാണും. ദൈവം ഹിറ്റ്ലറെ നീക്കിക്കളയുവാൻ വളരെയേറെ സമയമെടുത്തു എന്ന് തോന്നുന്നില്ലേ? നാം അതിൽ ജീവിക്കുന്നതിനാൽ സമയം വളരെ നീണ്ടുപോകുന്നു എന്ന് തോന്നാം. എന്നാൽ അത് കുറച്ചു വർഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് ദൈവം ഇന്ന് ദുഷ്ടമനുഷ്യർക്കെതിരായി പ്രവർത്തിക്കുന്നില്ല? അതെ, ദൈവം സാവകാശം പ്രവർത്തിക്കുന്നുണ്ട്. തൻ്റെതായ സമയത്ത് ദൈവമില്ലാത്തവനെ ദൈവം താഴെ കൊണ്ടുവന്നുകൊള്ളും. അവന് നിത്യത മുഴുവൻ തൻ്റെ മുൻപിലുണ്ടല്ലോ. വേരൂന്നുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്തതിന് ശേഷം പെട്ടെന്ന് തകർന്നു പോയ ഒരു ഭോഷനായി എലീഫസ് ഇയ്യോബിനെ കണക്കാക്കുന്നു. 4-7 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് 5:4, അവൻ്റെ മക്കൾ രക്ഷയോടകന്നിരിക്കുന്നു, അവർ രക്ഷകനില്ലാതെ വാതിൽക്കൽ വെച്ച് തകർന്നു പോകുന്നു, അവൻ്റെ വിളവ് വിശപ്പുള്ളവൻ തിന്നുകളയും, മുള്ളുകളിൽ നിന്നും അതിനെ പറിച്ചെടുക്കും, അവരുടെ സമ്പത്ത് ദാഹമുള്ളവർ കപ്പിക്കളയും. അനർത്ഥം ഉത്ഭവിക്കുന്നത് പുഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല, തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഇവിടെ ഇതാ എലീഫസ് പറഞ്ഞ ഒടുവിലത്തെ പ്രസ്താവന സത്യമാകുന്നുവോ എന്നറിയുവാൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. മനുഷ്യ കുടുംബത്തിൽ വിപത്തുകളും പ്രതികൂല സാഹചര്യങ്ങളും ദുഃഖവും വേദനകളും ഭാരങ്ങളും ആകുല ചിന്തകളും അസ്വസ്ഥതകളും എല്ലാം ഉണ്ട്. ഇത് തർക്കമറ്റ സംഗതിയാകുന്നില്ലേ? ഇതറിയുവാൻ ഒരാൾ ആകെ ചെയ്യേണ്ടത് വർത്തമാന പത്രം എടുത്ത് മനുഷ്യ കുടുംബത്തിൻ്റെ ഭാഗികമായ ഒരു റിപ്പോർട്ട് വായിക്കുക മാത്രമാണ്. തീപിടുത്തങ്ങൾ, വാഹനാപകടങ്ങൾ, മറ്റു ദുരന്തങ്ങൾ, കൊള്ളകൾ, യുദ്ധങ്ങൾ, ലഹളകൾ, അങ്ങനെ എത്ര ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ചുറ്റും നാം കാണുന്നത്. നനച്ചിരിക്കാത്ത സമയത്ത് ഭവനത്തിലുണ്ടായ വേർപാട്, ഞാൻ കണ്ട കഷ്ടം ആർക്കും അറിയില്ല എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ അതെല്ലാവർക്കും അറിയാം, കാരണം എല്ലാ മനുഷ്യർക്കും കഷ്ടമുണ്ട്. നമുക്കെല്ലാം ഒരേ നിറമല്ല, ഒരേ പൊക്കമല്ല, ഒരേ വണ്ണമല്ല, രക്തത്തിൻ്റെ ഗ്രൂപ്പ് പോലും ഒന്നല്ല. ബുദ്ധിശക്തിയിലും വ്യത്യാസമുണ്ട്, എന്നാൽ നമുക്കെല്ലാം കഷ്ടമുണ്ട്. ആ കാര്യത്തിൽ നാം എല്ലാം തമ്മിൽ വളരെയേറെ സാമ്യമുണ്ട്. ആരും കഷ്ടത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരോ അതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പെടുത്തവരോ അല്ല. കണ്ണുനീർ സാർവലൗകികമാണ്. മനുഷ്യവർഗത്തിൻ്റെ വലിയ കഷ്ടപ്പാട് നാം എല്ലായിടത്തും കാണുന്നുണ്ട്. വാസ്തവത്തിൽ മനുഷ്യൻ എന്നുള്ളതിൻ്റെ ഒരു എബ്രായ പദം എനാഷ് എന്നാണ്. അതിൻ്റെ അർത്ഥം ദുഃഖാർത്ഥൻ എന്നത്രേ, ദുരിതമനുഭവിക്കുന്നവൻ. അതാണ് മനുഷ്യൻ. മരണവും നികുതികളും ഒഴിച്ചാൽ തീർച്ചയായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് ആരോ പറഞ്ഞത് വാസ്തവമാണ്. മരണവും നികുതികളും ഒഴിച്ചാൽ. ഇതോടുകൂടി ഒരു കാര്യം കൂടി നമുക്ക് ഉറപ്പാക്കാം, കഷ്ടവും തീപ്പൊരി ഉയരപ്പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. തീപ്പൊരി മുകളിലേക്കാണ് പറക്കുന്നത് എന്നത് ഒരു സാർവലൗകിക നിയമമാകുന്നു. അത് യാദൃച്ഛികമായിട്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്, അത് അങ്ങനെ മാത്രമേ സംഭവിക്കൂ. കഷ്ടവും പ്രയാസവും പാപവും എല്ലാം അടിസ്ഥാനപരമായി ദൈവത്തോടുള്ള അനുസരണക്കേടിന്റെ ഫലമാകും. യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കുറ്റമറ്റ സാമൂഹിക രാഷ്ട്രീയ സംവിധാനമുള്ള ഒരു സാങ്കല്പിക രാഷ്ട്രം പാപത്തിൽ പണിതെടുക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. എന്നാൽ അത് സാധ്യമല്ല എന്ന് നമുക്കറിയാം. സമാധാന പ്രഭുവിനെ കൂടാതെ സഹസ്രാബ്ദ വാഴ്ച നമുക്ക് സാധ്യമല്ല. സമാധാന പ്രഭുവിനെ കൂടാതെ ലോകത്തിൽ സമാധാനം നേടിയെടുക്കുവാൻ മനുഷ്യർക്ക് സാധിക്കില്ല. അതിനുവേണ്ടി മനുഷ്യൻ കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യന് കഷ്ടം വരുന്നു, നീതിമാന്മാർ കഷ്ടപ്പെടേണ്ടി വരുന്നു, ദൈവമക്കൾക്കും ഇന്ന് പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ വെറും മണ്ടത്തരം കാരണം കഷ്ടം വന്നെന്ന് വന്നേക്കാം കേട്ടോ. ഒരിക്കലൊരു സ്ത്രീ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവാണ് എൻ്റെ ക്രൂശ് എന്ന്. കുരിശെന്നാണല്ലോ സാധാരണ പറയാറുള്ളല്ലേ. അയാൾ എത്ര മോശമാണെങ്കിലും ശരി, അയാൾ ഒരിക്കലും അവളുടെ കുരിശല്ല, അവളാണ് അതങ്ങനെ ആകുന്നു എന്ന് പറഞ്ഞത്. അത് അവളുടെ മണ്ടത്തരമാണ്. നിങ്ങൾ സന്തോഷത്തോടെ എടുക്കുന്ന ഒന്നാണ് നിങ്ങളുടെ ക്രൂശ്. ചിലപ്പോൾ കഷ്ടം പിതാവിങ്കിൽ നിന്ന് പൈതലിനുള്ള ഒരു ശിക്ഷയാകും. നാം നശിച്ചു പോകുവാനല്ല, നാം കൂടുതൽ പ്രയോജനപ്പെടുവാൻ അതിനാണ് ശിക്ഷ തരുന്നത്. 1 കൊരിന്ത്യർ 11:31 പറഞ്ഞിരിക്കുന്നത്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, നാം നമ്മെ തന്നെ വിധിക്കാത്ത പക്ഷം ദൈവം നമ്മെ വിധിക്കേണ്ടതായി വരും എന്നത്രേ. നമ്മെ ശുദ്ധീകരിക്കുവാനാകുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നത്. കഷ്ടങ്ങൾ ചിലപ്പോൾ നമ്മെ ശിക്ഷണത്തിൽ നടത്തുവാൻ വേണ്ടി അയക്കുന്നതായിരിക്കും. ശിക്ഷയും ശിക്ഷണവും രണ്ട് കാര്യമാകുന്നെന്നറിയാമല്ലോ. തിരുവചനത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നാണ്. എബ്രായർ 12:6. ഫറവോന്റെ കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ച മോശ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു എന്ന് എബ്രായർ 11:25 നാം വായിക്കുന്നു. അത് മോശയ്ക്കുള്ള ഒരു ശിക്ഷണമായിരുന്നു. മിദ്യാന മരുഭൂമിയിൽ 40 വർഷത്തെ പരിശീലനം എടുത്തില്ലായിരുന്നെങ്കിൽ മോശയെ ഇസ്രായേലിനെ വിടുവിക്കുന്നതിനായി ദൈവം ഉപയോഗിക്കുമായിരുന്നില്ല. അതുപോലെ തന്നെ തർസോസുകാരനായ ശൗൽ, ആ തല ഉയർത്തിപ്പിടിച്ച് നടന്നിരുന്ന പരീശൻ, അവൻ ക്രിസ്തുവിനെ അറിയുവാൻ ഇടയായപ്പോൾ ദൈവം അവനോട് പറഞ്ഞത്, എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്നത്രേ. ദൈവം വാസ്തവത്തിൽ അവനെ ആ ചക്കിലൂടെ കടത്തിവിട്ടു. കഷ്ടമെന്നത് പിതാവിൻ്റെ ഒരു ശിക്ഷണമാകാം. നമ്മെ സഹിഷ്ണുത പഠിപ്പിക്കുന്നതിനും ദൈവത്തിലുള്ള ആശ്രയം പഠിപ്പിക്കുന്നതിനുമുള്ള ഉദ്ദേശത്തോടുകൂടെ വരുന്നതാകാം ചിലപ്പോൾ കഷ്ടം. യാക്കോബ് പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവീൻ. ചിലപ്പോൾ നമ്മളെ പരിവരുത്ത പ്രതലങ്ങളെ മിനുസപ്പെടുത്തുവാൻ ദൈവം മണൽക്കടലാസിട്ട് പിടിക്കുന്നതാകും ജീവിതത്തിലെ കഷ്ടങ്ങൾ. മനസ്സിലായല്ലോ. ദൈവം തന്നോട് ചെയ്യുന്നത് അതാകുന്നു എന്ന് ഇയ്യോബ് മനസ്സിലാക്കി എന്ന് നാം കാണുന്നതാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിന് 10-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അവനെ മിനുക്കുവാൻ വേണ്ടി ദൈവം അവൻ്റെ മേൽ മണൽക്കടലാസ് പിടിക്കുന്നതാണെന്ന് ഇയ്യോബ് കണ്ടു. ചിലപ്പോൾ നമ്മുടെ മനസ്സും ഹൃദയവും തന്നിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടം അനുവദിക്കും. ഇന്ന് നമ്മിൽ പലർക്കുമുള്ള വിശദീകരണമാകുന്നു ഇത്. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ കഷ്ടം വരുന്നതിൽ തക്കതായ കാരണങ്ങൾ ഉണ്ട് സുഹൃത്തെ. അങ്ങനെ എലീഫസ് പറയുന്ന കാര്യത്തിൽ വാസ്തവം വളരെ ഉണ്ട്. അതായത്, തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഇനിയും 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട്, അത് മുഴുവൻ വായിക്കാൻ സമയമില്ല. എലീഫസ് ഇവിടെ പറയുന്നത് എന്തെന്നാൽ, ദൈവം വിശ്വസ്തനാകുന്നു, ദൈവം നല്ലവനാകുന്നു, ദൈവം നീതിമാനാകുന്നു എന്നത്രേ. അവൻ വളരെ നല്ല ഒരു വിധത്തിലാണ് ഇത് പറയുന്നതും. ഇത് വാസ്തവമാണെങ്കിലും ഈ മനുഷ്യന്റെ, അതായത് ഇയ്യോബിന്റെ പ്രശ്നത്തിന്റെ ആഴത്തിൽ അത് പതിക്കുന്നില്ല. എലീഫസ് വാസ്തവത്തിൽ ഇയ്യോബിനോടല്ല സംസാരിക്കുന്നത് പോലും. ഇന്ന് അനേകരുടെയും പ്രശ്നം ഇത് തന്നെയാണ്. യഥാർത്ഥ പ്രശ്നം എന്തെന്ന് കൈകാര്യം ചെയ്യേണ്ടതിന് പകരം കുറെ സിദ്ധാന്തങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. 5:17 നാം വായിക്കുന്നത്, ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. ഈ വാക്യം വീണ്ടും വീണ്ടും ഉദ്ധരിച്ച് കേൾക്കാറുണ്ട്. ഇത് വാസ്തവമല്ലേ? തീർച്ചയായും ഇത് വാസ്തവം തന്നെയാണ്. എന്നാൽ എലീഫസ് ഇത് ഇയ്യോബിനെ കുത്തുവാൻ ഉപയോഗിച്ച ഒരു മുന തന്നെയായിരുന്നു. ദൈവജനം കഷ്ടപ്പെടുന്നത് എപ്പോഴും ദൈവം ശിക്ഷിക്കുന്നതിനാലല്ല എന്നുള്ള ആ വസ്തുത നാം കണ്ടു കഴിഞ്ഞു. ഒരു സുഹൃത്തിൻ്റെ ഹൃദയത്തിൽ കുത്തുവാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും അത് തെറ്റായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഹൃദയത്തിൽ കുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ കുന്തമായി ചിലപ്പോൾ ചിലർക്ക് ഈ പറഞ്ഞത് ഉപയോഗിക്കാവുന്നതാണ്. നിനക്കിപ്പോൾ പ്രശ്നമുണ്ടായിരിക്കുന്നതിന് കാരണം നീ തെറ്റ് ചെയ്തതുകൊണ്ടാണ്, ദൈവം നിന്നെ ശാസിക്കുന്നതാണ് എന്ന് പറയുന്നത് ഒരു പൊതിഞ്ഞുള്ള സംസാരമാണ്. അതായിരിക്കാം, എന്നാൽ അതല്ലായിരിക്കാം. അതുപോലെ ഒരു വിധി കൽപ്പിക്കുവാൻ താങ്കൾ ആരാണ്? താങ്കൾക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു ടെലിഫോൺ കണക്ഷൻ വല്ലതുമുണ്ടോ? ദൈവം നിങ്ങൾക്ക് പ്രത്യേകമായി ഏതെങ്കിലും രഹസ്യം വെളിപ്പെടുത്തിയിട്ടുണ്ടോ? മറ്റുള്ളവരുടെ മേൽ വിധി കൽപ്പിക്കുവാൻ ചിലർക്ക് ധൃതിയാണ്. എല്ലാ കാര്യത്തിനും തങ്ങളുടെ വാക്കാണ് അന്തിമം എന്ന് ചിലർ കരുതുന്നു. എന്നെ ശ്രദ്ധിക്കൂ സുഹൃത്തെ, നിങ്ങൾക്ക് എല്ലായ്പ്പോഴും മറ്റൊരാളുടെ പ്രശ്നത്തിന്റെ കാരണം ചികഞ്ഞ് കണ്ടുപിടിക്കുവാൻ സാധിക്കില്ല. മറ്റാർക്കെങ്കിലും നിങ്ങളുടെ പ്രശ്നത്തിന്റെ കാരണവും കണ്ടുപിടിച്ച് ആധികാരികമായി സംസാരിക്കുവാൻ കഴിയില്ല. എലീഫസ് പറഞ്ഞ പ്രസ്താവന സത്യമാണെങ്കിൽ തന്നെ അത് ഇയ്യോബിന്റെ പ്രശ്നത്തിന്റെ കാരണമായി ചെലുത്താവുന്നതല്ല. ഈ കാര്യത്തിൽ നാം വളരെ ശ്രദ്ധിക്കണം. ചില ആളുകളുടെ ജീവിതത്തിൽ, അതെ, വളരെ നല്ലതായി ജീവിക്കുന്ന ചില ആളുകൾക്ക് എന്തെങ്കിലും കഷ്ടം വരുമ്പോൾ സാധാരണ മറ്റുള്ളവർ പറയാറുണ്ട്, പുറമേ നല്ലവരാണെങ്കിലും ഇവരുടെയൊക്കെ അകം ആരാ കണ്ടത്? ദൈവം ശിക്ഷിക്കുന്നതല്ലാതെ ഇതെന്താണ്? അതെ, മറ്റൊരാളെക്കുറിച്ച് ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് സൂക്ഷിച്ചു വേണം. ദൈവം അങ്ങനെ ശിക്ഷിക്കുന്നതായാൽ നമ്മുടെയൊക്കെ സ്ഥിതി എത്ര പരിതാപകരമാകും അല്ലേ? നമ്മളൊക്കെ നല്ലവരായിട്ടാണോ ദൈവം വിട്ടേക്കുന്നത്? 18-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ചിത്രമാണ്. എന്നാൽ ഇത് എലീഫസ് ആണ് പറഞ്ഞത് എന്ന് മറക്കരുത്. 19-ാം വാക്യം, 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. ഈ 7 എന്നുള്ള സംഖ്യ വീണ്ടും 6:16 നാം കാണുന്നതാണ്. വാസ്തവത്തിൽ തിരുവചനത്തിൽ മൊത്തം നാം അത് കാണുന്നതാണ്. ഇതൊരു കാവ്യ രൂപേണയുള്ള അവതരണം എന്ന് മാത്രമല്ല, ഇതിന്റെ അർത്ഥം 7 എന്നുള്ളത് തികവിനെ കാണിക്കുന്ന ഒരു സംഖ്യ ആകുന്നു എന്നതും കൂടിയാണ്. പൂർണ്ണതയുടെ സംഖ്യ അല്ല. ഉദാഹരണത്തിന്, 7-ാം ദിവസം എന്നത് ഒരാഴ്ചയുടെ പൂർത്തീകരണമാകുന്നു. മനുഷ്യന്റെ കഷ്ടത്തിന്റെ മൊത്തം ഛായാരൂപം അവൻ നൽകുമ്പോൾ 7 എന്നുള്ളത് തികവിന്റെ സംഖ്യയെ കാണിക്കുന്നു. 20-ഉം 21-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം നിന്നെ ഇനിയും പറയുന്ന 7 കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കും എന്ന് ഇവിടെ നാം കാണുന്നു. 1, ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കും. 2, യുദ്ധത്തിൽ വാളിന്റെ വെട്ടിൽ നിന്നും വിടുവിക്കും. 3, നാവെന്ന ചമ്മട്ടിയിൽ നിന്നും വിടുവിക്കും. യുദ്ധം കൊന്നിട്ടുള്ളതിനേക്കാൾ ഏറെ മനുഷ്യരെ കൊന്നിട്ടുള്ളത് നാവാകുന്നു എന്നറിയാമല്ലോ. ദുഷ്ടനാവിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കേണ്ടതിനായി നാം പ്രാർത്ഥിക്കണം. 4-ാമതായി, നാശങ്ങൾ വരാതെ ദൈവം സൂക്ഷിക്കും, അതെ, പ്രകൃതിക്ഷോഭം മറ്റ് വിപത്തുകൾ. 5-ാമത്തെ കാര്യം, 22-ാം വാക്യത്തിൽ, ക്ഷാമത്തിൽ നിന്നും അവൻ വിടുവിക്കും. എവിടെല്ലാം സുവിശേഷം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ സാധാരണയായി അഭിവൃദ്ധിയുടെ ഒരു സ്ഥലമായി തീരാറുണ്ട് എന്ന വസ്തുത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനേകം സ്ഥലങ്ങളിൽ ഞാനിത് കാണാറുണ്ട്. ഇത് യാദൃച്ഛികമല്ല എന്ന് ഓർക്കണം. ദൈവവചനം അനുസരിക്കുന്നിടത്ത് അതിൻ്റെതായ അനുഗ്രഹമുണ്ട്. എത്ര മഹത്തായ ഒന്നത്രേ ഈ അനുഭവം. 6, കാട്ടിലെ മൃഗങ്ങളോടുള്ള ഈ അവസ്ഥയിൽ നീ ഇണങ്ങിയിരിക്കും. 7, ഒടുവിലത്തെ പ്രശ്നം മരണമാകുന്നു. എലീഫസ് മരണത്തെക്കുറിച്ച് പറയുന്നത് ഏതോ ഭയാനകമായ രാക്ഷസനെ പോലെയല്ല, പിന്നെയോ സ്വാഗതം ചെയ്തിട്ടുള്ള ഒരു സംഗതി. 27-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞങ്ങളത് ആരാഞ്ഞു നോക്കി, അതങ്ങനെ തന്നെ ആകുന്നു, നീ അത് കേട്ട് ഗ്രഹിച്ചു കൊള്ളുക. എലീഫസിന്റെ ആദ്യത്തെ സംവാദം ഇവിടെ ഉപസംഹരിക്കുന്നു. ഇത് ഇയ്യോബിന്റെ ആവശ്യത്തിന് ഉപകരിക്കുന്നതല്ലായിരുന്നു. വാസ്തവത്തിൽ ഇപ്പോൾ ഇയ്യോബ് ചിന്താക്കുഴപ്പത്തിലും ജിജ്ഞാസയിലുമൊക്കെയാണ്. സഹതാപത്തിനു വേണ്ടി അവൻ കരയുന്നു, അവൻ കരുണയ്ക്കും സഹായത്തിനുമായി നിലവിളിക്കുന്നു. കാരണം എലീഫസ് അവന് യാതൊരു വിധത്തിലുമുള്ള സഹായമായിരുന്നില്ല. നാം പറയുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് ചിന്തിച്ചിട്ടാണോ പറയാറുള്ളത്?